بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بفضل الله أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد صدق الله العلي العظيم بهمان نرايا فندد سرشتر آدر نرايا كارنوان ماري سنهم الله أن بجارت يوجنا سهرتك لي മറ്റു സത്യവിശ്വാസികളെ സഹപ്രവർത്തകരെ, ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിച്ച വിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാമുഖത്തിന്റെ ആവശ്യം ഉണ്ടാകില്ല. ഉള്ള സമയം വിഷയം പറഞ്ഞാൽ മതിയല്ലോ. കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമത പ്രവർത്തന രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഒരു വലിയ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റു സംഘടനകളെക്കുറിച്ച് സമസ്ത കേരള ജമീയത്തുൽ ഉലമയ്ക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്ന നിലയ്ക്ക് അത് അനിവാര്യവുമാണ്. ആദർശബോധമുള്ള ഒരു പ്രസ്ഥാനമാകുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് സുനിശ്ചിതമായിരിക്കും, മറ്റുള്ളവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വ്യക്തവും. അത് മറച്ചു വെക്കേണ്ട കാര്യം ഇല്ല. ഗഹനമായ പഠനത്തിന് ശേഷമാണ് ആ നിലയ്ക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കുക പതിവ്. നിങ്ങൾക്കറിയാം, അഹ്മദിയ ജമാഅത്ത്, അഹ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പേരിലാണ് അവരിവിടെ പ്രവർത്തിക്കുക പതിവ്. അഹ്മദിയ കാഫിർ ജമാഅത്ത് ആണെങ്കിലും ആ സംഘത്തെക്കുറിച്ച് ആദ്യമായി അവർ അമുസ്ലിംകളാണെന്ന് ലോകത്ത് പ്രഖ്യാപിക്കുന്നത് സമസ്തയാണ്. തികച്ചും യാദൃച്ഛികമായിരിക്കാം പാകിസ്ഥാൻ ഗവൺമെന്റ്, സൗദി ഗവൺമെന്റ് ഉൾപ്പെടെ ലോക മുസ്ലിം രാഷ്ട്രങ്ങളും മുസ്ലിം ലോക പണ്ഡിതന്മാരും ഒക്കെ അവർ അമുസ്ലിംകളാണെന്ന് പിന്നീട് വ്യക്തമായി പറയുകയുണ്ട്. സമസ്തയുടെ ചുവട് പിടിച്ച് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, തികച്ചും യാദൃച്ഛികമായിരിക്കാം. എന്നാൽ ലോകത്താദ്യമായി അങ്ങനെ പറഞ്ഞത് സമസ്ത കേരള ജനീയത്തിലുള്ള അന്ന് പലർക്കും അത് പറയുമ്പോൾ ഒരുപക്ഷെ പ്രയാസങ്ങൾ കാണും. അത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വസ്തുനിഷ്ഠമായി പഠിച്ച് അപക്രതിച്ച ശേഷമുള്ള പ്രഖ്യാപനം. ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിത സഭയല്ലേ, ആലോചിച്ചു വേണ്ടേ തീരുമാനമെടുക്കാൻ? ധൃതിപ്പെട്ട് പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ താൽക്കാലികമായി തോന്നുന്ന ചില ചാപല്യങ്ങളുടെ പേരിൽ മറ്റൊരു പ്രസ്ഥാനത്തെ വിലയിരുത്തുക സാധ്യമല്ല. കബിലീയ ജമാഅത്തിനെ കുറിച്ചും 1960കളിലാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ വ്യക്തമായ ഒരു തീരുമാനം എടുക്കുന്നത്. സമസ്ത മുഷാവറ മുമ്പാകെ കേരളത്തിലെ ചില പ്രമുഖ വ്യക്തികൾ ചോദ്യം ഉന്നയിച്ചു, മുഷാവറയോട് സംശയം ചോദിച്ചു. ഉത്തരേന്ത്യയിലെ ജനാബ് മുഹമ്മദ് ഇലിയാസി സാഹിബിനാൽ ജന്മമെടുത്ത തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്തയുടെ കാഴ്ചപ്പാട് എന്താണ് എന്നായിരുന്നു ചോദ്യത്തിന്റെ ചുരുക്കം. മുഷാവറ ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുത്തില്ല. അന്ന് മുഷാവറയിലെ പ്രമുഖ അംഗങ്ങളായിരുന്ന മർഹൂം വാണിയമ്പല ഉസ്താദ്, മർഹൂം കൂട്ടുമല ഉസ്താദ് നബറല്ലാഹു തആലമർക്കുമ ആമീൻ മുതലായ മുഷാവറയിലെ 5 ആലിമീങ്ങളെ അധികാരപ്പെടുത്തി തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും പഠിച്ച് പരിശോധിച്ച് മുഷാവറ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കാൻ മാസങ്ങൾക്ക് ശേഷം ഇവർ അഞ്ചുപേരും തങ്ങളെ ചുമതലപ്പെടുത്തിയത് പ്രകാരം തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളെല്ലാം വരുത്തി പഠിച്ച് പരിശോധിച്ച് മുഷാവറ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതൊരു ബിനായി പ്രസ്ഥാനമാണ്, പുത്തൻ പ്രസ്ഥാനമാണ്, മുജാഹിദ് ജമാഅത്ത് കക്ഷികളെ പോലെ. മുജാഹിദിന്റെ ജമാഅത്തിന്റെയൊക്കെ ആശയങ്ങളുള്ള സംഘടനയാണ് തബ്ലീഗ് ജമാഅത്തും. വേഷവിധാനത്തിൽ അങ്ങനെ കാണുന്നില്ലെങ്കിൽ പോലും അവരുടെ ആദർശങ്ങളിൽ, ഉത്തരവാദപ്പെട്ടവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പ്രഖ്യാപനങ്ങളിലുമൊക്കെ ആ പുത്തനാശയങ്ങളുണ്ട് എന്ന് ഈ മഹാന്മാരായ അഞ്ച് പണ്ഡിതന്മാർ റിപ്പോർട്ട് സമർപ്പിച്ച അടിസ്ഥാനത്തിലാണ് മുഷാവറ തബ്ലീഗ് ജമാഅത്ത് ഒരു ബിദഅത്ത് സംഘടനയാണെന്ന് തീരുമാനമെടുത്തു. മുഷാവറയുടെ തീരുമാനം അന്നത്തെ പ്രമുഖ പത്രത്തിൽ പരസ്യം ചെയ്തു. ഞാൻ ഓർക്കുന്നു ഞങ്ങളൊക്കെ അൽഫ ഫതുലുമിനെ പോകുന്ന കാലത്താണ്. പരസ്യം വന്നപ്പോൾ കേരളത്തിൽ അന്ന് ജീവിച്ചിരിപ്പുള്ള ആലിമീങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് സമത്തയുടെ തീരുമാനത്തോട് എതിർപ്പുണ്ടായി. ഞാൻ മറച്ചു വെക്കുന്നില്ല, രാജ്യത്ത് നടന്ന 45-50 വയസ്സായ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. വലിയൊരു വിഭാഗം ആലിമീങ്ങൾ തബ്ലീഗിനെതിരെ സമത്ത വ്യക്തമായ തീരുമാനമെടുത്തപ്പോൾ സമത്തക്കെതിരിൽ രംഗത്ത് വന്നു. ആരൊക്കെയെന്നറിയോ? വെല്ലൂർ വാക്കയാത്തിലെ പ്രിൻസിപ്പാളായിരുന്ന മർഹംകുട്ടി മുസ്ലിയാർ, പ്രമുഖ മുഹജ്ജിസായിരുന്ന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, അന്ന് ജീവിച്ചിരിപ്പുള്ള ഫഖീഹുകളിൽ പ്രമുഖനായിരുന്ന തായക്കോട് കുഞ്ഞലി മുസ്ലിയാർ, ധീരപണ്ഡിതനായിരുന്ന കാസർകോട് കാളി അവറാം മുസ്ലിയാർ, ഇന്നും ജീവിച്ചിരിപ്പുള്ള ചാലിയ തേന്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയ വലിയ പണ്ഡിതന്മാർ സമത്തയുടെ തീരുമാനത്തെ എതിർത്ത് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, അവർ അഖില കേരള ജമീയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. സമത്തക്ക് സമാന്തരമായി ഞാൻ അവരൊന്നും ആക്ഷേപിക്കുന്നില്ല, ഒരാളെയും ആക്ഷേപിക്കുന്നില്ല. അംഗീകരിക്കുന്നു എന്നർത്ഥമില്ല. ഒ ലിത്തിബാവു ഷെയ്ഖുൻ ഒ ലിഹാനത്തു ഷെയ്ഖുൻ ആഖറു, നമുക്കതറിയാം. കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. എന്തിനാ നാം വെറുതെ മറ്റുള്ളവരെ നേരിട്ട് ചേരണം? അതേസമയത്ത് കാര്യങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിവ് അനിവാര്യമാണ്. പടച്ചതമ്പുരാൻ ബുദ്ധി തന്നത് അതിനു വേണ്ടി. ഞാനിൽ സൂചിപ്പിച്ചവരും അവരോട് ബന്ധപ്പെട്ടവരുമായ പ്രമുഖ പണ്ഡിതന്മാര് ചേർന്ന് അഖില കേരള ജമീയത്തുൽ ഉലമ രൂപീകരിച്ചു. അവർ ജമ്മയത്ത് എന്ന പേരിൽ പത്രം തുടങ്ങി. വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. മദ്രസാ പാഠപുസ്തകം വേറെ അടുപ്പിച്ചു. മദർസ അംഗീകരിക്കാൻ തുടങ്ങി. എല്ലാം സമാന്തരം. അന്ന് ബാസക്കി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ബാസക്കി തങ്ങൾ ഈ ആലിമീങ്ങൾക്കിടയിൽ അനുരത്ന ശ്രമം നടത്തി. ഒരു മസ്ലഹത്ത് ശ്രമം, വിജയം കണ്ടില്ല, വിജയിച്ചില്ല. ഭാഗ്യം എന്നേ പറയണ്ടു. അഖില കേരള ജമീയത്തുൽ ഉലമയും 40 അംഗ മുഷാവറയാണ് രൂപീകരിച്ചിരുന്നത്. അവരുടെ മുഷാവറ ചേർന്ന് അവരും അഞ്ചുപേരെ ചുമതലപ്പെടുത്തി. ഇന്നും ജീവിച്ചിരിപ്പുള്ള കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ ഉൾപ്പെടെയുള്ളവരായിരുന്നു പ്രസ്തുത അഞ്ചുപേർ. മറ്റ് പലരുടെയും പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. ഈ അഞ്ചുപേരെ അഖില കേരള ജമീയത്തുൽ ഉലമ ചുമതലപ്പെടുത്തി തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിച്ച് അഖിലയുടെ മുഷാവറയിൽ റിപ്പോർട്ട് സമർപ്പിച്ച അവർ അഞ്ചുപേരും സമത്തയുടെ വിമർശനത്തിന് വിധേയമായ പുസ്തകങ്ങളൊക്കെ വരുത്തി വായിച്ചു പഠിച്ചു. അഖിലയുടെ മുഷാവറയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സമത്തക്കാര് പറയുന്നതൊക്കെ ശരിയാണ്, അതായിരുന്നു റിപ്പോർട്ട്. അതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ അഖില കേരള ജമീയത്തുൽ ഉലമ പ്രവർത്തന രഹിതമായത്. യഥാർത്ഥ കാരണം സമത്തക്കാര് പറഞ്ഞ ശരിയാണ്, ബുദ്ധിമുട്ടു. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. സമത്ത കേരള ജമീയത്തുള്ള തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് എന്നല്ല, സമത്ത ഏതൊരു സംഘത്തെക്കുറിച്ചൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ അത് വളരെ സൂക്ഷ്മമായി പഠിച്ച് ആലോചിച്ച് ചെയ്തതാണ്. കൂടെ നിൽക്കുന്നവരെ കുറിച്ച് പോലും ദൌർഭാഗ്യവശാൽ തീരുമാനമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അനിവാര്യമായ ഘട്ടങ്ങളിൽ നിവൃത്തില്ല, ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഇങ്ങനെ വരുമല്ല ചിലത്, വളരെ ആനന്ദിച്ചു. എന്നാൽ കബലീകരമായത്തിനെ കുറിച്ച് സമത്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണങ്ങൾ ബഹുമാന്യനായ മാന്യ സുഹൃത്ത് അലവി ഫൈലി നിങ്ങളുടെ മുമ്പാകെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതാനും ചില നുറുങ്ങ ചിന്തകൾ. ഒന്ന്, മുജാഹിദ് ജമാഅത്ത് കക്ഷികൾക്കുള്ളത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാകപ്പഴവ് അമ്പിയ മുസ്ലിങ്ങളുടെ ഇസ്മത്തിനെ നിഷേധിക്കുന്നു എന്നതാണ്. അഹ്ല സുന്നത്തെ ഒരു ജമാഅയുടെ കാഴ്ചപ്പാട്, അമ്പിയ മുസ്ലിങ്ങൾ മാസൂമീങ്ങളാണ്, പാപ സുരക്ഷിതരാണ്, മാതൃകായോഗ്യരാണ്, അവരിൽ നിന്ന് യാതൊരു പാകപ്പഴവും ഉണ്ടായിട്ടില്ല എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാടാണ്. അമ്പിയാക്കന്മാർ മാസൂമീങ്ങളാണ്, ഔലിയാക്കന്മാർ മഹ്ഫൂമീങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഈ വിശ്വാസത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകളും ന്യായങ്ങളും ഒക്കെ പറയാനുണ്ട്. അതെല്ലാം കൂടി വിശദീകരിക്കാൻ ഈ സമയം മതിയാകില്ല, ഒക്കെ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതുമായി യോജിപ്പില്ലാത്ത ചില വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അവർ പറയുന്നു അമ്പിയാക്കന്മാരെടുത്ത് കുറച്ച് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നാം പറയുന്നു അമ്പിയാക്കന്മാരത്ത് ഒരു കുഴപ്പമില്ല, നമ്മൾ തമ്മിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും വേണ്ട, നമ്മൾ തമ്മിലായാൽ മതിയല്ലോ. അമ്പിയ മുസ്ലിങ്ങളെടുത്ത് യാതൊരു പാകപ്പഴവും ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ ഈ ബാനറിനെ തിരിച്ചുവിട്ടിച്ചാൽ നബി അലൈഹി സ്വലാമ തങ്ങളുടെ ജന്മദിനമാണ്. ഈ ജന്മദിന പരിപാടികൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ മുഖേനയും മുതിർന്നവർ മുഖേനയും കേൾക്കാനുള്ള പ്രസംഗം നബി അലൈഹി സ്വലാമ തങ്ങള് ജനിച്ച നാൾ തൊട്ട് മാതൃകായോഗ്യനായി ജീവിച്ച ആളാണ്. അൽ അമീനായിരുന്നു, ആ സാദിഖുൽ മസ്ദൂഖായിരുന്നു. ജാഹിലിയ കാലം, തങ്ങൾ ജനിച്ചു വളർന്ന കാലത്തെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, തീർത്തും ഇരുണ്ട യുഗമായിരുന്നു എന്നാണ് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. പക്ഷേ തങ്ങൾ പ്രതികൂല സാഹചര്യത്തിലാണ് മാതൃകായോഗ്യമായി ജീവിച്ചത് വളർന്നത് എന്ന് ഓർക്കുക. സാഹചര്യം വളരെ പ്രധാനമാണ്. തങ്ങളുടെ വ്യക്തിപരമായ സാഹചര്യമാകട്ടെ, അതും വിലയിരുത്തണം. പിതാവ് നേരത്തെ മരിച്ചു, പിതാവിന്റെ ശിക്ഷണം, ഒരു കുട്ടിയുടെ തെറുതിയത്തിൽ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന ഘടകമാണ് ഒരു പിതാവിന്റെ ശിക്ഷണം. നമ്മിൽ പലരും ഗൾഫിൽ പോയാൽ ആൺകുട്ടികളെ ഉമ്മമാർക്ക് നിയന്ത്രിക്കാൻ കഴിയാറില്ല, യാഥാർത്ഥ്യമല്ലേ? അത് മനഃശാസ്ത്രപരമായൊരു വസ്തുവാണ്, ആർക്കും അറിയാവുന്ന കാര്യം. നിരസമായ വലയവസ്ഥ മാത്രങ്ങൾക്ക് പിതാവിന്റെ ശിക്ഷണം ലഭിച്ചിട്ടില്ല, നമുക്കറിയാം. മാതാവിന്റെ ലാളന, അതും പ്രധാനമാണ്. ഉമ്മായുടെ ലാളിത്യത്തോടൊക്കുന്ന മറ്റൊരു ലാളിത്യം മറ്റാരിൽ നിന്നും ഒരാൾക്ക് കിട്ടാനില്ല, നമുക്കൊക്കെ അറിയാവുന്ന കേസല്ലേ? എല്ലാവർക്കും അറിയുന്ന കേസാണ്. അവിടെ അഭിപ്രായ വ്യത്യാസവും തർക്കമൊന്നുമില്ല, ജാതി മതചിന്തയുടെ വൃത്തം പോലുമില്ല. ഉമ്മ എന്ന് പറയുന്നതിന് പകരം ഒരു പക്ഷേ അമ്മ എന്ന് പറഞ്ഞേക്കാം, അതല്ലെങ്കിൽ മമ്മി ആയേക്കാം, എന്തായാലും കുഴപ്പമില്ല. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഏത് പേര് വന്നാലും മിസ്ദാഖ് ഒന്നാണല്ലോ, എന്ത് ലഖ്വ് ഉപയോഗിച്ചാലും. ഒരു ഉമ്മായുടെ നബിസ്വലിസ്ലാമ തങ്ങൾക്ക് പിതാവിന്റെ ശിക്ഷണമോ മാതാവിന്റെ അധികമായ ലാളിത്യമോ ലഭിക്കാനുള്ള വിധി ഉണ്ടായിട്ടില്ല, ഭാഗ്യമുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഭാഗ്യമുണ്ടായിട്ടില്ല അറിയുമ്പോൾ നിർഭാഗ്യം വേണ്ടേ? നബിസ്വലാ അലിസ്ലാമ തങ്ങളെ കുറിച്ച് അങ്ങനെ ഞാൻ പറയുന്നില്ല, വിധി ഉണ്ടായിട്ടില്ല, അത്രേ പറയുന്നുള്ളൂ. അങ്ങനെ വളർന്ന തങ്ങൾ സാധാരണഗതിയിൽ കുട്ടികൾക്കുണ്ടാകുന്ന ചാപല്യങ്ങളുണ്ടാകും. ശൈശവഘട്ടത്തിൽ സ്വാഭാവികമായ കാപല്യങ്ങൾ ഉണ്ടാവുമല്ലോ, കുട്ടിപ്രായത്തിൽ ചില കാപല്യങ്ങൾ ഉണ്ടാവും. അത് ആ പ്രായത്തിനെ വേണ്ടേ? അവനെ മുതിർന്നാ പറ്റുമോ? അല്ലെ പിരാതനാവില്ലേ? 12 വയസ്സുകാരൻ കാണിക്കുന്ന വികൃതി 40 വയസ്സുകാരൻ കാണിച്ചാൽ പറ്റുമോ? 18 വയസ്സുകാരന്റെ വികാരം 81 വയസ്സുകാരൻ ഉണ്ടായാൽ പറ്റുമോ? അത് അതാത് പ്രായത്തിൽ തന്നെ വേണ്ടേ? അത് ഓരോ പ്രായത്തിലുണ്ടാകും. അത് കക്ഷിയുടെ പ്രശ്നം ഇല്ല, തീർച്ചയാണ്. അതൊക്കെ മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും ശൈശവഘട്ടത്തിൽ ഉണ്ടാകുന്ന ചാപല്യം ഉണ്ടായിട്ടില്ല. യുവത്വത്തിന്റെ ദൗർബല്യങ്ങൾ ഉണ്ടാകും പലർക്കും, തങ്ങൾക്കത് ഉണ്ടായിട്ടില്ല. തങ്ങള് പിതാവിന്റെ ശിക്ഷണമോ മാതാവിന്റെ ലാളിത്യമോ ലഭിക്കാതെ വളർന്നെങ്കിലും അക്കാലത്ത് അവിടെ